ഹലോ, നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇത് നമ്മളെ 34-ാമത്തെ എപ്പിസോഡാണ്, പക്ഷേ റീക്ലെയിമിംഗ് മെമ്മറീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ, വേറെ പോഡ്കാസ്റ്റുകളുണ്ട്. മാത്രമല്ല ഈ സീരീസിൻ്റെ 4 പോഡ്കാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നോട്ട് പോയിട്ട് അത് കേൾക്കാം, ഒരു കണ്ടിന്യൂയിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ് നിർത്തിയത്, അപ്പോൾ ഞങ്ങൾ ദുബായിലാണ്, ഞാൻ 7-ാം ക്ലാസ്സിലാണ്, ഇന്ത്യൻ ഹൈസ്കൂളിലാണ്, ജോലി അച്ഛൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു, എന്താണ് നെക്സ്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം സ്കൂളൊക്കെ പകുതിയിലല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോഡ്കാസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വന്നത്. ഒന്ന്, ഞാൻ ഒരു കിസ്സ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനും നമ്മളെ മഹേഷ് ഭൂപതിയൊക്കെ കൂടിയിട്ട് സ്കൂൾ ബസ്സിൽ വരുന്ന സമയത്ത് ഒരു സ്വെറ്റർ വലിച്ചെറിഞ്ഞിട്ട് ഓന് ഈ പട്ടേൽ നിന്ന കക്ഷി നമ്മളെ ക്ലീനർ അടിച്ചു എന്നൊക്കെയായിട്ടുള്ള ഉപദ്രവിച്ചു എന്നായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ. ഉപദ്രവിച്ച് എന്നാ നുള്ളു പിച്ച് എന്തോ ഒരു കാര്യം ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ കിടന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, സി ആ ഒരു കച്ചറയിൽ ഞാനും ഭാഗമായിരുന്നു. ഞാനും അവനും കൂടി ഒരുമിച്ചാണ് ഈ ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറൊക്കെ എറിഞ്ഞത്. അപ്പം എന്തുകൊണ്ട് എന്നെ ഇയാളൊന്നും ചെയ്തില്ല, അടിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ അവനെ മാത്രം ചെയ്തു എന്ന് ആലോചിച്ചപ്പം പിന്നെയാണ് ഞാൻ മനസ്സിലായത്. കാരണം എൻ്റെ അച്ഛൻ ഡോക്ടറായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പട്ടേൽ നിന്ന കക്ഷിയൊക്കെ അച്ഛൻ്റെ പേഷ്യൻ്റായിരുന്നു. സി നമുക്ക് തന്നെ പലപ്പോഴും അറിയില്ല നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് പല കാരണങ്ങൾ കൊണ്ട്. സി ലോകത്തിലെ ആൾക്കാരുടെ പ്രിവിലേജ് ഉണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം പ്രിവിലേജ് ഒളിപ്പിച്ച് വെക്കാനാണ് ആൾക്കാർക്ക് എപ്പോഴും താല്പര്യം. കാരണം അത് പ്രിവിലേജോട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കൊക്കെ തോന്നുന്നത് ഞാനൊക്കെ കേരളത്തിൽ വളരെ പ്രിവിലേജ്ഡായിട്ട് വളർന്ന ഒരു കക്ഷിയാണ്. അത്ര പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരെ എത്രയോ പേര് കേരളത്തിലുണ്ട്. ആ ഒരു ചെറിയ ഇൻസ്റ്റൻസിൽ പോലും എൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, ആ കക്ഷി അച്ഛൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് ഐ വാസ് പ്രിവിലേജ്ഡ്. പ്രോബ്ലി എനിക്ക് കിട്ടേണ്ട നുള്ളും മടിയായിരിക്കും ചിലപ്പോൾ അവന് കിട്ടിയിട്ടുണ്ടാവുക, അല്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ. അപ്പം ആ ഒരു ഇൻസിഡൻ്റ് ഒന്ന് പറയണം തോന്നി. പിന്നെ ഒരു കാര്യം കൂടെ, ഈ സമയത്ത് ഞാൻ ഈ ദുബായിലുള്ള സമയത്താണ്, ഈ പഠിത്തമൊക്കെ നമ്മളിങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്ന് തല്ലിട്ടിയതിന് ശേഷം പഠിത്തമൊക്കെ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ എന്നെ വേറെ പലതും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ രക്ഷപ്പെടില്ല. അതിന് രസമുള്ള ഒന്ന്, അപ്പോൾ നമ്മളെ ഭൂപതി, എനിക്ക് തോന്നുന്നു മഹേഷ് ഭൂപതിയുടെ ഫാദർ ഭൂപതിയും അച്ഛൻ്റെ പേഷ്യൻ്റ് ആണോ അറിഞ്ഞൂടെ, എന്താ അറിയാം അവർക്ക് തോന്നുന്നു. സോ എനിവേ, അപ്പോൾ മഹേഷ് ഭൂപതി ഇവർ ഭയങ്കര ടെന്നീസ് കളി എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങു, ഞങ്ങൾ രണ്ട് ബാറ്റ്, അച്ഛനൊരു ബാറ്റ് ഞാനൊരു ബാറ്റ്, എന്നൊരു ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ. അപ്പോൾ ഞങ്ങൾ ടെന്നീസ് കളിക്കാൻ വേണ്ടി പോയി. ഏ പോട്ടെ നമുക്ക്, ഞാനിത് ഈ അവർ കളിക്കേണ്ടി വിചാരിച്ച് ഞങ്ങൾ കയറുന്ന കളിച്ചിട്ട് കാര്യമുണ്ടോ? കാരണം ഞാൻ ആദ്യമായിട്ടാണ്, അച്ഛനും ആദ്യമായിട്ടാണ് ടെന്നീസ് കാണുന്നത്, ഞാനും ആദ്യമാണ് ടെന്നീസ് കാണുന്നത്. ഷട്ടിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഷട്ടിൽ കളിക്കുന്ന മാതിരി കുറച്ച് ടെന്നീസ് അങ്ങോട്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ചെക്കൻ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കും അച്ഛനത് ചെയ്തിട്ടുണ്ടാവുക, ഒരു ടെന്നീസ് ബാറ്റൊക്കെ മേടിച്ച്. ആ ടെന്നീസ് ബാറ്റ് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴൊക്കെ ഞാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിന് വിറ്റ്. ഓനെ ഞാനൊരു 2 കൊല്ലം മുമ്പ് അവനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞു, എടാ കള്ള അയ്യ, പണ്ട് അമ്മാതിരി ഒരു ഒലയ്ക്കാൻ വന്നത് ടെന്നീസ് ബാറ്റ്. കാരണം അന്ന് ടെന്നീസ് ബാറ്റല്ല, റാക്കറ്റ്, ടെന്നീസ് റാക്കറ്റ് നാട്ടിൽ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ദുബായിൽ നിന്ന് ഞങ്ങൾ റിട്ടയർ അടിച്ചുകൊണ്ട് ഞങ്ങളടുത്ത് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ഓന് വിറ്റ് 200 രൂപയ്ക്ക് അന്ന് വിറ്റ്. അപ്പോൾ അന്നേ പറഞ്ഞു ഇച്ചിൻ്റെ പറ്റിച്ചല്ലടാ അതൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ടെന്നീസ് ആയിട്ടുള്ളൊരു ബന്ധം കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ വന്നതിന് ശേഷം ടെന്നീസ് കളിക്കാൻ ഇടയ്ക്കൊക്കെ കളിക്കാനൊക്കെ പോകും, പക്ഷെ എന്തായാലും കളി അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാണ് മാറ്റിയിട്ട്. അപ്പോൾ അങ്ങനെ വേറെയും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞാനും അച്ഛനും കൂടിയിട്ട് ഇതിന് പോവും, എന്താ കരാട്ടയ്ക്ക് പോവും. അപ്പോൾ കരാട്ടെ എനിക്ക് എന്തായിരുന്നു, ഗ്രീൻ ബെൽറ്റ് ഒറ്റനുണ്ടായിരുന്നു കരാട്ടേൻ്റെ. അപ്പോൾ ഞങ്ങൾ പോവും കരാട്ടെ, രാവിലെ പോയി ഞാനും അച്ഛനും കൂടിയിട്ട്, അച്ഛനാണ് എൻ്റെ കൊണ്ടുപോവുക കരാട്ടയ്ക്ക്. അപ്പോൾ അച്ഛനും ഉണ്ടാവും ഞാനും ഉണ്ടാവും, ഞങ്ങൾ കരാട്ടയൊക്കെ ചെയ്ത്. അപ്പോൾ കുറേ ആൾക്കാർ അച്ഛൻ അറിയായിരുന്നു അവിടെ, കാരണം ധാരാളം ആൾക്കാർ ഇറാൻ ഹോസ്പിറ്റലിൽ ഭാര്യയും ഡോക്ടർ എന്നുള്ള രീതിയിൽ അച്ഛനെ കാണുകയും അങ്ങനെയുള്ള പരിചയം ധാരാളം ആൾക്കാർ. എനിക്ക് ഓർമ്മയുണ്ട് കരാട്ടെ ഞങ്ങളെ പഠിപ്പിച്ച മലയാളികളാണ്, മൂന്ന് ബ്രദേഴ്സാണ് കരാട്ടെ, മൂന്ന് പേരും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും പഠിപ്പിക്കലൊക്കെയാണ്. മൂന്ന് ബ്രദേഴ്സ് ആണ്, അതിലൊരു ബ്രദറാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്, മലയാളികളാണ്. അപ്പോൾ കരാട്ടെ പഠിപ്പിച്ച് എവിടെ വരും അതൊക്കെ അത്ര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നേരം തൈക്കോണ്ടോ പഠിച്ച്, പക്ഷെ അന്ന് ചെറുപ്പത്തിൽ തന്നെ കരാട്ടെ പഠിച്ചതുകൊണ്ട് ബോഡി വളരെ ഫ്ലെക്സിബിളാണ്, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെക്സിബിളായിരുന്നു ബോഡി. പക്ഷെ അന്നൊക്കെ ഈ ബ്ലാക്ക് ബെൽറ്റുള്ള ആൾക്കാരെ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ധാരാളം ആൾക്കാർ ഇപ്പോഴൊക്കെ നമ്മളിപ്പോൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് പോലും ഒരു ഓ ഞാൻ ബ്ലാക്ക് ബെൽറ്റാണല്ലോ. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റൊക്കെ ഉള്ള എത്രയോ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. അന്ന് ആ എനിക്ക് ആ ഗ്രീൻ ബെൽറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചക്രശ്വാസം വലിച്ച എനിക്കായിരുന്നോട്. പിന്നെ പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, പാട്ടല്ല സത്യം പറഞ്ഞാൽ വയലിൻ പഠിക്കാൻ പറ്റുമോ അത് പറ്റുമോ, പാട്ട് പാടാൻ കഴിവില്ല എന്നുള്ളത് നേരത്തെ കൂട്ടി അറിയായിരുന്നു. പക്ഷെ എന്നാൽ വയലിൻ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മാസ്റ്റർ എടുത്തുകൊണ്ട് പോയിട്ട് വയലിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ വയലിൻ പഠിപ്പിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പറയൂ സ്വരമൊക്കെ ഒന്ന് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ട് ഇവർ എന്നെ ഇരുത്തിയിട്ട് സാരിഗമ സരിഗമ അതിനേശൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഞാനിങ്ങനെ എന്നെ കൊണ്ടാകുകയില്ല പാടാൻ, എന്നാലും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടും. അപ്പോൾ ഇത് എനിക്കൊന്ന് അവിടെ വയലിൻ പഠിപ്പിക്കാനല്ല, എന്നെ ഞാൻ എന്നെ പറ്റിച്ചാണെന്ന് അംശമുണ്ട്, അല്ലെങ്കിൽ ഒരു കോമഡി ആക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ കൊണ്ടുപോയാന്നെങ്കിൽ ഒന്ന്, അത് എൻ്റെ അച്ഛനമ്മയല്ല ആ മാഷ്. കാരണം ഞാൻ അവിടെ മാഷിൻ്റെ ഭാര്യ എന്നെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഷ് അവിടെ അങ്ങനെ വന്ന എല്ലാ ദിവസവും ഈ വയലിൻ ഇങ്ങനെ വയലിൻ്റെ ബോക്സ് ഇങ്ങനെ തുറന്ന് വയലിൻ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, അതായത് എന്നെ കാണിച്ചൊരു വയലിനൊക്കെ, എന്നിട്ട് ഇവിടുന്ന് സ്വരം ഫുള്ള് സരിഗമ തന്നെ. ഇതൊരു മാസം കഴിഞ്ഞിട്ട് വയലിൻ തൊടാൻ സമ്മതിച്ചിട്ടില്ല, ഫുള്ള് ഇതന്നെ ഇവിടെ എന്താണ് ഈ പാട്ട് തന്നെ. അതാണെങ്കിൽ ലെവലേഷൻ എനിക്ക് പാടാൻ പറ്റില്ല, ശ്രുതി വരില്ല, താളും വരില്ല, സംഗതി എന്ത് സംഗതി, സംഗതി ഒന്നുമില്ല, അങ്ങനെ ഒരു സംഭവം. ഇത് എനിക്ക് അവസാനം പിന്നെ നിർത്തിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെൺകുട്ടികളവിടെ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾ ചിരിയോടെ ചെറിയ അപ്പം എനിക്കിത് ഭയങ്കര നാണക്കേട്. കാരണം എന്താ പറഞ്ഞാൽ ഓല് നന്നായിട്ട് പാടൂ, അപ്പോൾ ഓൽക്ക് ഞാൻ എൻ്റെ ഈ കണ്ണൊക്കെ തുറച്ചിട്ട് ഞാൻ അങ്ങനെ പാടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ ഇത് ശ്വാസം കിട്ടാതെ കളിക്കണമായിട്ടുള്ള കളിയാണ്. അപ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എന്നെ കളിയാക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്, ഞാൻ ശരിയാവില്ലെന്ന് പറഞ്ഞ് അത് നിർത്തി. അപ്പോൾ അങ്ങനെ ടെന്നീസ് നോക്കി, കരാട്ടെ നോക്കി, പിന്നെ ഇത് എന്താ പാട്ട് നോക്കി, ഇതൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ ആ ബൈക്ക് പോയിട്ടില്ല, അമ്മായി ഒരു സാധനത്തിൻ്റെയും ബൈക്ക് പോയിട്ടില്ല. അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അപ്പം ആദ്യം കുറച്ച് ദിവസം അച്ഛൻ്റെ ജോലി, അപ്പോൾ സ്കൂളിൻ്റെ കാര്യമായിരുന്നു മെയിനായിട്ടുള്ള ഇഷ്യൂ. സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ നിൽക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹൈസ്കൂളിൽ നാട്ടിൽ വന്നിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ളത്. പക്ഷേ അപ്പോൾ അന്ന് നാട്ടിൽ എട്ടാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് കുറേ റിസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാ സ്കൂളുകളും ഭയങ്കര പ്രശ്നമായിരുന്നു. എട്ടാം ക്ലാസ്സിൽ ചേർക്കില്ല എന്ന്, ഇപ്പോഴൊക്കെ ഉള്ള മാതിരി എട്ടാം ക്ലാസ് ചേർക്കില്ല, ഒമ്പതാം ക്ലാസ്സിൽ പത്ത് ചേർക്കില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതേമാതിരിയുള്ളൊരു സംഭവം അന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ കുറച്ച് കാലം അവിടെ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിസയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത്, പക്ഷേ അച്ഛൻ വർക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു വീട്. വീട് വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഇഫ് ഐ എം കറക്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്തോ നാല് സ്ഥലത്തോ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, കുറച്ച് മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അത് നാല് ഡിഫറെൻറ്റ് വീടുകളിൽ. അപ്പം വെക്കേഷൻ ടൈമിൽ ചില ആൾക്കാർ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോകില്ലേ, അപ്പോൾ ആ സമയത്ത് ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വീടുകളിൽ ഞാൻ താമസിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെയൊക്കെ അച്ഛൻ്റെയൊക്കെ സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ ആണ് ഞങ്ങളൊരു മൂന്ന് നാല് മാസമായിട്ട് അങ്ങനെ പല പല വീടുകളിലായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. സത്വയിലുണ്ടായിരുന്നു, ഗിസേസിലുണ്ടായിരുന്നു, കരാമയിലുണ്ടായിരുന്നു, അങ്ങനെ മൂന്നാല് സ്ഥലത്തുണ്ടായിരുന്നു. അതിൽ ഒരു പ്രാവശ്യം താമസിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇറാൻ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന ആ തെലുങ്ക് അവരുടെ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് കാലം. ഇന്നും എൻ്റെ മനസ്സിലിപ്പോൾ ഓർമ്മ വരുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഞാൻ ചില സമയത്ത് നമുക്ക് ചില അനുഭവങ്ങളൊക്കെ വളരെ ചില്ലറ കാര്യങ്ങളാണ്, പക്ഷെ ആ സമയത്ത് നമ്മളെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും അതിങ്ങനെ ഓർമ്മ നിൽക്കും. ഇന്ന് വേദനയും വിഷമമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ചില ഓർമ്മ നിൽക്കും. ഞാൻ അന്ന് ഞങ്ങൾ ഈ സുഹൃത്തുക്കളുടെ ആ ഒരു ഉണ്ടായിരുന്ന തെലുങ്ക് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കളി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു സാരത്തിൽ ഞങ്ങൾ ഈ കൊറിഡോറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളിച്ചിട്ട് എന്തോ ഞങ്ങൾ ഉടക്കി ഉടക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഒരാൾ എന്നോട് പറഞ്ഞ്, ആ എൻ്റെ അച്ഛന് ജോലിയൊക്കെ പോയതല്ലേ ഈ ഇപ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ അല്ലേ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അതിന് ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച്. കാരണം അല്ല, കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ, കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര അവർ ചിലപ്പോൾ ചിന്തിക്കാതെ തന്നെ വളരെ ക്രൂവലായിട്ട് പെരുമാറി നിന്നിരിക്കും, ചിലപ്പോൾ പറഞ്ഞു നിന്നിരിക്കും. പിന്നെ ഓൻ തന്നെ ഓന് പിന്നെ ഓൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചീത്തയൊക്കെ കേട്ടിട്ട് അച്ഛൻ കേൾക്കുകയും ചെയ്തു, ഓൻ്റെ അച്ഛൻ കേൾക്കുകയും ചെയ്തു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞ അങ്ങനെയൊന്നും പ്രശ്നമല്ല കുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനും വന്നിട്ട് വിഷമക്കിയായി ആ സമയത്ത്. പക്ഷെ നമ്മളെ മനസ്സിൽ ഇന്നും എത്ര കാലം കഴിഞ്ഞിട്ടല്ലേ ഇന്നും മനസ്സിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നതിനെ എൻ്റെ മനസ്സിൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും, നല്ല അനുഭവങ്ങളും ഓർമ്മ വരും, പക്ഷേ ഓർമ്മിച്ചെടുക്കേണ്ടി വരും. പക്ഷേ മോശം അനുഭവങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങോട്ട് അവിടെ ഒരു സ്റ്റാമ്പ് ചെയ്ത മാതിരി അവിടെ കിടക്കും. അതങ്ങനെയാണ് അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലൊക്കെ എല്ലാ മോശമായിട്ടുള്ള അനുഭവങ്ങളും വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഓർമ്മ നിൽക്കും. ഇന്നതിനോട് വിഷമമൊന്നുമില്ല കേട്ടോ, ഇന്ന് അടുത്ത സുഹൃത്ത് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടികളാവുമ്പോൾ ഉണ്ടാവുന്നില്ല. പക്ഷെ കുട്ടികളാവുമ്പോൾ പോലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കും എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിലൊരു ഒരു ഇൻസിഡൻ്റ് ആ സമയത്തുള്ള എനിക്ക് ഓർമ്മ വരുന്നത്, അന്ന് ഞങ്ങൾ ഗിസേസിൽ താമസിക്കുന്ന സമയത്താണ്. അവിടെ ആ വാതിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് കയറിയിട്ട് അല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാതിൽ തന്നെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കീ ഇല്ലെങ്കിൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സ്കൂളിലാണ്, അപ്പം അമ്മ പറഞ്ഞിട്ടുള്ള ഇതാട്ടോ, കാരണം എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ജനറലി ഞാൻ സ്കൂളിലേക്ക് പോണ സമയത്ത് ഡോർ അടച്ചിട്ട് താക്കോൽ എവിടെയോ വെക്കണം. അപ്പോൾ ഞാനത് ചെയ്തില്ല, ഞാൻ താക്കോലുള്ളിൽ വെച്ചിട്ട് അടച്ചിട്ടിട്ട് പോയി. അപ്പം അച്ഛനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഇവർക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ വകുപ്പ് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ഈ വീടിൻ്റെ തൊട്ട് അപ്പാർട്ട്മെൻ്റെ തൊട്ടടുത്ത് ഈ ഒരു സ്പേസ് ഉണ്ടാവില്ല, ഒരു വലിയ സ്പേസ്, ആ സ്പേസിൻ്റെ അപ്പുറത്ത് കൂടെ നമ്മളെ കിച്ചൻ്റെ ഡോറുണ്ട്, കിച്ചൻ്റെ ജനലുണ്ട്. അപ്പോൾ അടുത്തൊരു കുട്ടീനെ എടുത്തിട്ട് ഇവർ ഇതിൻ്റെ മുകളിൽ കൂടെ ആ അപ്പാർട്ട്മെൻ്റ് ഉള്ളിലേക്കാക്കി. അപ്പോൾ കുട്ടി ചെറിയ കുട്ടിയാണ്, അതിന് പിന്നെ അയ അതിൻ്റെ ഉള്ളിൽ കരച്ചിലും ഒക്കെ ആയിട്ട് അതിന് താക്കോൽ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായിട്ട് ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ്റനൻസ് ആളെ വിളിച്ചുകഴിഞ്ഞാൽ അവരെടുത്ത് ഈ മാസ്റ്റർ കീ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മയാണ് എന്നോട് പറയണേ, അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഈ പാരപ്പറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ചെറിയ കുടിസ് ജനാലേൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്കാണ് കയറിയത്. അപ്പോൾ അത് അമ്മ അരുത് അരുത് എന്ന് പറയുന്നതിൻ്റെ മുമ്പേ തന്നെ അച്ഛൻ കാല് വെച്ച് അപ്പുറത്തും കൂടെ കാല് വെച്ച് അത് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാണ്ടാവില്ല, കാരണം ഇത് മുകളിലത്തെ നിലയാണ്. അപ്പം ഡൺ, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അച്ഛൻ കയറി അതിൻ്റെ ഉള്ളിൽ കിടന്നു. അപ്പം അമ്മ കഴിഞ്ഞിട്ട് വന്ന് പറയുന്നുണ്ട്, ഞാൻ ആകെ പേടിച്ചു, എന്താണ് ആ അപ്പം അച്ഛൻ പറഞ്ഞു ആ കുട്ടി കരയുന്നില്ലേ, കുട്ടിയവിടെ കരഞ്ഞോട്ടെ, പക്ഷേ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് കയറി ഒരാൾ വരുന്നവരെ കാത്തുനിന്ന് തന്നെ ഓലമ്മലിൻ്റെ കച്ചറയുന്നു അതിൻ്റെ മുകളിൽ. ആ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നു സ്കൂൾ തീരണ വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇന്ത്യൻ ഹൈസ്കൂളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ്സിൽ കുറച്ച് മാസങ്ങളെ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഈ സംഭവമൊക്കെ വന്ന് നമ്മൾ തിരിച്ച് കേരളത്തിലേക്കാണ് വന്നത്. കേരളത്തിൽ ഏഴാം ക്ലാസ്സിൽ ഒരു മാസം കൂടെ അവൈലബിളായിരുന്നു, ഒരു മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്. അങ്ങനെ ഞാൻ പ്രസൻറ്റേഷൻ സ്കൂൾ ഏഴാം ക്ലാസ്സിൽ വീണ്ടും വന്ന് ജോയിൻ ചെയ്യാണ്. അതായത് മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് കഴിഞ്ഞ് ഏഴാം ക്ലാസ്സിൽ വീണ്ടും പ്രസൻറ്റേഷനിൽ വരികയാണ്. അപ്പോൾ ഇത് വേറൊരു പ്രശ്നം കൂടിയാണ്. കാരണം ഇറാനിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ സ്കൂളിൽ പോയില്ല എന്നുള്ളതിൻ്റെ കുറേ ഒരു പ്രശ്നമായിരുന്നു. അതിൻ്റെ ഒരു ജനങ്ങളുമായിട്ട് സോഷ്യലായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ ദുബായിലൊരു നാലഞ്ച് വർഷം പഠിച്ചിട്ട് നാല് വർഷം പഠിച്ചിട്ട് നാട്ടിലേക്ക് വന്നപ്പം അപ്പോഴും നമ്മൾ ഒരു ഔട്ട്കാസ്റ്റാണ്. അതായത് നമുക്ക് നാട്ടിൽ ആൾക്കാർ പറയുന്ന തമാശകൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഒരു ഫോറിൻ റിട്ടേണിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഇതിലായിരുന്നു. പിന്നെ ഒന്നാമത് ഞാൻ ഇവിടുന്ന് പോകുന്നതിനേക്കാട്ട് തടിച്ചിട്ടാണ് വരുന്നത്. തടിച്ച് ഭയങ്കര തുടുത്ത്, അപ്പോൾ തടിയെന്നുള്ള അപ്പോൾ തന്നെ നമുക്ക് തുടങ്ങി, ആൾക്കാർ വിളിച്ചു തുടങ്ങി തടിയൻ 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 തടിയൻ. മുമ്പ് തടിയനായില്ല, അപ്പോൾ ഇത് തടിയനായി. അങ്ങനെ പിന്നെ ജീവിതകാലം മുഴുവൻ എൻ്റെ തടിയൻ എന്നുള്ള ഒരു ഇരട്ടപ്പേര് നമ്മളെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ട്രൗസർ വേണം. അപ്പോൾ ട്രൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുങ്കി ഉണ്ടോ ട്രൗസർ? ഞാൻ പാൻറ്റൊക്കെ ഇട്ട് തുടങ്ങി ലുങ്കി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ട്രൗസറൊന്നുമില്ല. അവസാനം പിന്നെ ഇവർ നൈലോണിൻ്റെ ഒരു ട്രൗസർ. ഞാൻ എൻ്റെ മാതിരി നാണക്കേടുണ്ട് ജീവിതത്തിൽ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോലും എനിക്കിങ്ങനെ ആകെ നാണക്കേട്, ഐസായി പോവും. അതായത് ഞാൻ സ്കൂൾ വീട്ടിൽ നിന്ന്, ഹിൽവ്യൂ കോളനിയിൽ വീട്ടിൽ നിന്ന് പ്രസിഡേഷൻ സ്കൂളിലേക്ക് നടന്നു പോകണം എല്ലാവരുടെയും കൂടെ. അപ്പം നടന്നു പോകുന്ന സമയത്ത് ഈ നൈലോണിൻ്റെ ട്രൗസർ ഇട്ട് തടിച്ചൊരുത്തങ്ങൾ നടക്കാൻ പറ്റുക, ട്രൗസറൊക്കെ കൂടിയിട്ട് ഈ ഉരുട്ടി 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 മുകളിലേക്ക് വരും. ഇത് സ്കൂളിലെത്തുമ്പോഴേക്കും ഇതൊരുമാതിരി ചെടി മാതിരി ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കൂടി വലിച്ച് വലിച്ച് ഇങ്ങനെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നൈലോണിൻ്റെ ട്രൗസർ, സാധാരണ ട്രൗസർ തുന്നിക്കാൻ സമയം ഉണ്ടായില്ല, അതാ പ്രശ്നം. അപ്പോൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ എല്ലാ സമയത്തും ട്രൗസർ വലിച്ചിങ്ങനെ നമ്മളെ. കാരണം വലിയ ട്രൗസറാണെങ്കിൽ നൈലോണിൻ്റെ ട്രൗസർ അഴിഞ്ഞു പോവും, ചെറിയ ട്രൗസറാണെങ്കിൽ ഇത് കയറിപ്പോവും. അപ്പോൾ ആകെ പ്രശ്നമാണ്. എന്നാലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു എനിക്കൊന്ന് ഒന്നര മാസം രണ്ട് മാസത്തേ ഉണ്ടായിരുന്നു. മലയാളം ആണ് നമ്മളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള വിഷയം. മലയാളം പഠിക്കണ്ടേ? മലയാളം പഠിക്കാനൊന്നും നിവൃത്തിയില്ലല്ലോ. അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പം, ഞങ്ങൾ ഹിൽവ്യൂ കോളനിയിൽ വന്നപ്പം ഞങ്ങളെ വീട് വേറെ ആൾ വാടകയ്ക്ക് താമസിക്കുക. അപ്പം അവിടെയും താമസിക്കാൻ പറ്റില്ല. ഇതൊരു ഒരു ഒരു പെട്ടെന്ന് പ്രവാസി എന്നുള്ള അവിടെ നിന്നുള്ള നമ്മൾ പ്ലാൻ ചെയ്യാതെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കുടുംബമായിട്ട് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസാണ്. കുട്ടികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നാടായിട്ട്, പിന്നെ നമുക്കൊരു തയ്യാറില്ലായ്മ. വീട്ടിലേക്ക് വന്നു പക്ഷെ വീടില്ല. അപ്പം കുറച്ചൊക്കെ അവിടെ ജോലിയൊക്കെ അച്ഛൻ നോക്കി. അവിടെ ചില സ്ഥലത്ത് അപ്പം അച്ഛൻ സർജൻ ആയതുകൊണ്ട് അച്ഛന് പലപ്പോഴും പറയും, എനിക്ക് ദിവസം ഒരാളെ കീറിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയും. പറഞ്ഞാൽ ആ ഒരു സർജറി എന്നുള്ള അവിടെ ഇപ്പം, അപ്പം മിനിസ്ട്രിയിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ ജോലിയാണെങ്കിൽ പലപ്പോഴും യു കനോട്ട്, എന്താ പറയുക, ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അധികവും പേഷ്യൻസിനെ നോക്കുക എന്നുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അന്നത്തെ. അപ്പം അവിടെ ഒന്നും ശരിയായില്ല. എങ്ങനെയാണ് പിന്നെ നാട്ടിൽ മെഡിക്കൽ കോളേജിൽ എന്തായാലും ഡോക്ടറാണ്, അവിടെ ഗവൺമെൻറ് ജോലി ഉണ്ട്, അപ്പോൾ അതിലേക്ക് വരാം. അങ്ങനെ അങ്ങനെ ആ സമയത്ത് 84 ആണ് നമ്മൾ തിരിച്ചു വരുന്നത്. 1984 തിരിച്ചു വന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് ഇനി അച്ഛൻ പിന്നെ തിരിച്ച് അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ ആവാമെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് 84 നാട്ടിൽ വന്ന് താമസിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ താമസം, ഞങ്ങളെ വീട്ടിൽ ആൾ വാടകയ്ക്കുള്ളതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ മുമ്പിലാണ് കവി എൻ എൻ കക്കാടിൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ എന്നെ മലയാളം പഠിപ്പിക്കാൻ എൻ എൻ കക്കാടിൻ്റെ മകൻ മണിയാട്ടൻ, പിന്നെ കുറച്ച് എൻ എൻ കക്കാടും ഒക്കെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം മലയാളം തീരെ, ഞാൻ മലയാളം കുറേശ്ശെ അത്രയും സ്റ്റാൻഡേർഡ് മലയാളം പഠിച്ചിട്ടില്ല അവിടെ. പക്ഷെ അന്ന് മലയാളം പഠിച്ച്, പക്ഷെ ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് പുസ്തകത്തിനോട് ഒരു ഇഷ്ടം വന്നത്. അത് വായിക്കാൻ മഹാ മടിയായിരുന്നു, പക്ഷേ മലയാള പുസ്തകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ, എനിക്കൊന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നുള്ള വർഷങ്ങൾ അവിടെ ഹിൽവ്യൂ കോളനിയിൽ താമസിക്കുന്ന സമയത്താണ് ധാരാളം പുസ്തകങ്ങൾ, മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചത്. നോവലുകൾ ഒരു കാലത്ത് നോവലുകൾ കുറേ വായിച്ചിട്ടുള്ള അവിടെയാണ്. മലയാറ്റൂരിൻ്റെയും ഒ വി വിജയൻ്റെയും കസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ആ സമയത്താണ് വായിച്ചിട്ടുള്ളതെന്നൊക്കെ തോന്നുന്നത്, 10 പഠിക്കുമ്പോഴായിട്ട്. അപ്പോൾ വായനാശീല വരാൻ, മലയാളം വായന എന്നുള്ളത് വരാൻ വേണ്ടിയിട്ട് വലിയൊരു പങ്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്ന് നമ്മൾ അങ്ങ് കേരളം ഉണ്ടായിരുന്നു കുറേ അഡ്ജസ്റ്റ്മെൻറ്റിൽ. ഏറ്റവും വലിയൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നത് ഈ ധാരാളം ഈ കോള കുടിക്കുകയായിരുന്നു. ഈ കൊക്കക്കോളയല്ല, ഡിക്സി പെപ്സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്ത് കഴിക്കുകയായിരുന്നു കംപ്ലീറ്റ്. ഇവിടെ വരുന്ന സമയത്ത് തംസപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ പിന്നെ അന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവന് മാത്രമാണ് ആ ഒരു വലിയ ജീവിതം ജീവിച്ചിട്ട് തിരിച്ച് വന്ന് നാട്ടിൽ വന്നിട്ട് ഒരു ജീവിതം ജീവിക്കുമ്പോഴേക്കും ഇവന് അങ്ങ് താഴത്തേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതായത് പക്ഷെ പിന്നെ അതൊക്കെ മാറി ആ രീതിയിൽ കോഴിക്കോട്ടുകാരനായി കോഴിക്കോട് എന്ന് പറയുന്നത് ഇന്ന് 20 വർഷമായിട്ട് അമേരിക്കയിൽ 98 ലൊറ്റനാണ് ഞാൻ നാട് വിടുന്നത്. എന്നാലും ഈ 10-22 വർഷമായിട്ടും കോഴിക്കോട് നിന്ന് ഉള്ള അതേമാതിരി തന്നെ ഒന്നും ജീവിക്കാൻ പറ്റുന്നത്. ആ ചെറുപ്പത്തിൽ ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാതിരി തന്നെയാണ്. പിന്നെ ഒരു 84 തൊട്ട് 98 വരെ കോഴിക്കോട് ജീവിച്ചപ്പോഴേക്കും ലോകത്തിൻ്റെ എവിടെ പോയാലും ആ കോഴിക്കോട്ടൊന്ന് വിട്ടുമാറിയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയത്. അങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പം ഒരു ചോദ്യചിഹ്നമാണ് എവിടെയാണ് ഹൈസ്കൂൾ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അന്ന് ഇതാണല്ലോ ഫുൾ ഈ സെൻറ്റ് പെർസെൻറ്റേജ് ഏത് സ്കൂളിലാണുള്ളതാണല്ലോ. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം വേണ്ട, ഇംഗ്ലീഷ് മീഡിയം ആണെന്നുള്ളതിൽ, കാരണം മലയാളം എടുത്ത് പഠിച്ചിട്ടില്ല, മലയാളവും മോശമാണ്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് സിൽവർ ഹിൽസ്, പിന്നെ സെൻറ്റ് ജോസഫ് ബോയ്സ്, പിന്നെ NSS സ്കൂൾ മീഞ്ചന്ത. അങ്ങനെ 3 ഓപ്ഷനാണ്. അങ്ങനെ NSS സ്കൂൾ മീഞ്ചന്തയാണ് കൊണ്ട ചേർത്ത്, ദൂരെയാണെങ്കിലും. അപ്പോൾ അന്ന് ആരോ പറഞ്ഞ് സെൻറ്റ് ജോസഫ്സ് ബോയ്സിലാണ്, അവിടെ ഉള്ള എത്രയോ ആൾക്കാർ സെൻറ്റ് ജോസഫ്സ് ബോയ്സിലുണ്ട്, സുഹൃത്തുക്കളെ കുറേ പേര് സെൻറ്റ് ജോസഫ് ബോയ്സിലുണ്ട്. പക്ഷേ സെൻറ്റ് ജോസഫ്സ് ബോയ്സിന് പകരം NSSൽ, കാരണം ഞങ്ങളെ കോളനിയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾ 1-2-3 സുഹൃത്തുക്കളൊക്കെ മീഞ്ചന്ത NSSലാണ്. അപ്പോൾ അവിടെ ചേരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 8ാം ക്ലാസ്സിൽ ഞാൻ പോയി അവിടെ ചേരുകയാണ്. സിൽവർ ഹിൽസിൽ ചേരാത്ത എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വേണം തോന്നുന്നു, അതുകൊണ്ട് അവിടേക്കും കയറാൻ ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് പഠിത്തത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, വലിയ തോൽക്കുന്നൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പഠിത്തം വരുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ മീഞ്ചന്ത. അപ്പോൾ മീഞ്ചന്തയിൽ നമ്മൾ ചേവായിരുന്ന് മീഞ്ചന്തയ്ക്ക് ബസ് കയറി പോകണം. അതൊരു 1 മണിക്കൂർ അങ്ങോട്ടുള്ള യാത്ര, 1 മണിക്കൂർ ഇങ്ങോട്ടുള്ള യാത്ര. 3 വർഷം NSS സ്കൂൾ മീഞ്ചന്ത, നമ്മളെ ആർട്സ് കോളേജിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ അവിടുത്തെ കഥ, NSS സ്കൂളിലെ ഒരു 3 വർഷത്തെ കഥ, അത് വിശദമായിട്ട് നമുക്ക് നാളെ പറയാം. അപ്പോൾ നാട്ടിലെത്തി. ഇനി നാടാണ് മുയിമ, കോഴിക്കോട്. കോഴിക്കോട് അടിച്ച് പൊളിച്ച് ഇത് പറയുമ്പോൾ നാട്ടിലായിട്ട് വരണം തോന്നും. ഒരു ഗംഭീര സ്ഥലാട്ടോ കോഴിക്കോട്. ലോകത്തിൽ ഇതിനെക്കാട്ടും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കോടുമാതിരി ബെസ്റ്റ് സ്ഥലം. നമുക്ക് കോഴിക്കോട്ടെ വിശേഷങ്ങളും മീഞ്ചന്തയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നാളെ. ഓക്കെ, നന്ദനായനാക്കാം. ആ